റിപ്പീറ്റ്. അന്ന് പഞ്ചി പറഞ്ഞത് അയാൾ ഓർമ്മിച്ചു. എൻമകജെ കിണറുകളില്ലാത്ത നാടാണ്. എല്ലാ വീടുകളോടും ചേർന്ന് മലതുരന്നുണ്ടാക്കിയ ഒന്നോ രണ്ടോ തുരങ്കങ്ങളുണ്ടായിരിക്കും. സുരംഗം എന്നാണ് ഇവിടെ എല്ലാവരും പറയുക. നീലകണ്ഠൻ മനസ്സിൽ കുറിച്ചിട്ടു. എൻമകജെ സുരംഗങ്ങളുടെ നാടാണ്. യാറു ഏനബേക്കു, വീട്ടിനകത്ത് നിന്നും ഇറങ്ങി വന്ന് വൃദ്ധൻ ചോദിച്ചു. കൈകൂപ്പി നമസ്കാരം പറഞ്ഞ് നീലകണ്ഠൻ അന്വേഷിച്ചു. സുബനായിക്കിൻ്റെ വീടല്ലേ? വൃദ്ധൻ തലകുലുക്കി. ഹൗതു. പെട്ടെന്ന് വൃദ്ധൻ്റെ കണ്ണുകൾ പ്രകാശിച്ചു. ജടധാരിമലയിൽ താമസിക്കുന്ന സന്യാസിയാണ്. ദൂരെ നിന്ന് രണ്ട് പ്രാവശ്യം മുമ്പ് കണ്ടിട്ടുണ്ട്. ഭവ്യതയോടെ വൃദ്ധൻ കസേര മുന്നിലേക്ക് നീക്കിവെച്ചു. സ്വാമി കുള്ളല്ലേ? നീലകണ്ഠന് ജാളിത തോന്നി. അയാൾ പറഞ്ഞു, ഞാൻ സന്യാസിയൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യൻ. പഞ്ചി പറഞ്ഞു ഇവിടെ സത്യപ്പടി ഉണ്ട് എന്ന്. അത് കാണാൻ വന്നതാണ്. പക്ഷേ എനിക്ക് നിങ്ങളുടെ തുളു ഒട്ടും മനസ്സിലാകുന്നില്ല. വീണ്ടും ഇരിക്കാൻ അഭ്യർത്ഥിച്ച് വൃദ്ധൻ ബെഞ്ചിലിരുന്നു. നീലകണ്ഠനും ഇരുന്നു. വൃദ്ധൻ പറഞ്ഞു, മലയാളത്തിലാണ്. ഞങ്ങൾക്കിവിടെ വീട്ടിൽ മറാഠി ഭാഷയാണ്, തുളുവല്ല. പുറത്ത് തുളുമിണ്ടും. പിന്നെ എല്ലാവർക്കും കന്നഡയും മലയാളവും പറയാനറിയാം. കുട്ടിയോളും ചുരുങ്ങിയത് നാല് ഭാഷ പറയും. സുബനായക്ക് ഉത്സാഹത്തോടെ സംസാരിച്ചു തുടങ്ങി. സംസാരപ്രിയനാണ് അയാൾ. നായ്ക്കന്മാർ എൻമകജയിൽ എത്തിച്ചേർന്നതിൻ്റെ പുരാണം പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു മണിനാദം കേട്ട് നീലകണ്ഠൻ തലതിരിച്ചു. തൊഴുത്തിൻ്റെ വാതിലിലൂടെ ചുവന്ന വരികളോടുകൂടിയ കറുത്ത കമ്പിളിക്കയർ കഴുത്തിൽ ചുറ്റിയ ഓമനത്തമുള്ള പശുക്കുട്ടി പുറത്തേക്ക് വരികയാണ്. കമ്പിളിക്കയറിൽ ചെറിയൊരു മണിയുണ്ട്. പെട്ടെന്നാണ് ആ വരവിൽ ഒരു പന്തികേട് നീലകണ്ഠന് തോന്നിയത്. അയ്യോ എന്നയാൾ നെഞ്ചത്ത് കൈവച്ചു. ആ പശുക്കിടാവിന് മൂന്ന് കാലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൂന്നിലൊന്ന് മുന്നിൽ, ഒന്ന് രണ്ട് കാലുകൾ പിന്നിൽ. വീഴാതെ പാളിപ്പാളി വന്ന് പശുക്കുട്ടി വൃദ്ധൻ്റെ മടിയിൽ തലവെച്ചു. അയാൾ അതിൻ്റെ മൂർധാവിൽ കൈവിരലുകൾ കൊണ്ട് മൃദുവായി ഓടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിന് മുന്നേ പെറ്റതിനും മൂന്ന് കാലാർന്നു. ഒന്ന് രണ്ട് ആഴ്ചയെ അത് ബതുക്കിയുള്ളൂ. ഉള്ളിൽ ഒരു സിന്ധിപ്പശുണ്ട്. അത് പെറ്റത് രണ്ട് തലയുള്ള കുഞ്ഞിനെ. താഴെ വീഴുമ്പളിക്കും അതിൻ്റെ ജീവൻ പോയിന്. അപ്പുറത്തെ നാരായണഭട്ടിൻ്റെ കരക്കയിലും ഇതുപോലെ മൂന്ന് കാലുള്ള കുട്ടിയുണ്ട്. അതിന് ഒരു വയസ്സായി. ഓട്ടോറിക്ഷ എന്നാ കുട്ടികളെല്ലാം അതിനെ വിളിക്കണേ. വൃദ്ധൻ്റെ ചുണ്ടിൽ ഒരു വിളറിയ ചിരി പരന്നു. അതിൽ നിറയെ വിഷാദമാണെന്ന് നീലകണ്ഠൻ കണ്ടു. പക്ഷേ അയാൾക്ക് ചിരിക്കാൻ തോന്നിയില്ല. എന്താ ഈ നാട്ടിലിങ്ങനെ? സുബനായിക്കിൻ്റെ ഉത്തരം പെട്ടെന്നായിരുന്നു. ജടനാരിൻ്റെ ശാപന്നെ, ഈ നാട്ടിൻ്റെ മേലെ വീണ ശാപം. അതിൻ്റെ കറ തേച്ചാലും കുളിച്ചാലും പോവില്ല. ഞങ്ങൾ കുറേ അനുഭവിച്ച്. വൃദ്ധൻ്റെ വാക്കുകൾ ഇടറി. പെട്ടെന്ന് നിശബ്ദനായി. ഹൃദയം നൊമ്പലിക്കുന്ന കുറേ ഓർമ്മകളിൽ അയാൾ പിടയുന്ന പോലെ തോന്നി. മെലിഞ്ഞൊരു പെൺകുട്ടി താലവുമായി പുറത്തേക്ക് വന്നു. കുപ്പി ഗ്ലാസ്സിൽ കടുത്ത പിങ്ക് നിറമുള്ള പാനീയവും പ്ലേറ്റ് നിറയെ കദളിപ്പഴവും നീലകണ്ഠന് മുമ്പിൽ വെച്ച് പുഞ്ചിരിച്ചു. സുബനായിക്ക് പരിചയപ്പെടുത്തി. മോളെ കുഞ്ഞിയാന്ന്. നീലകണ്ഠൻ മനസ്സിൽ പറഞ്ഞു, ഇതും എൻമകജയുടെ അടയാളമാണ്. അതിഥി പൂജയും ഈ പാനീയവും കദളിപ്പഴവും പഞ്ചിയുടെ കൂടെ നടന്ന ദിവസം ബോധ്യപ്പെട്ടതാണ്. നീലകണ്ഠൻ ഗ്ലാസ് കയ്യിലെടുത്ത് ഒരു കവിൾ കുടിച്ചു. നല്ല സ്വാദ്. മധുരത്തിന് കീഴടങ്ങി നിൽക്കുന്ന നാവ് ധരിപ്പിക്കുന്ന ചെറിയ ചവർപ്പ്. പക്ഷെ കൊതിപ്പിക്കുന്ന ഒരു ചവർപ്പാണത്. വേറെ ഏത് നാട്ടിലും കിട്ടാത്ത പാനീയം. എൻമകജയുടെ മാത്രം സ്വാദ്. ബിരിണ്ട എന്നാണ് പേര്. അന്ന് മലയിറങ്ങുമ്പോൾ പഞ്ചി പറഞ്ഞതാണ്. എൻമകജയിലെ കാടുകളിൽ വളരുന്ന പുണാർപുളിയുടെ കായ പറിച്ചെടുത്ത് ഉണക്കിയെടുത്താണ് ബിരണ്ടയുടെ സത്ത് വാറ്റിയെടുക്കുന്നത്. സുബനായിക് അഭ്യർത്ഥിച്ചു, പഴമെടുക്കൂ. കദളിപ്പഴം ഒരെണ്ണം തിന്ന് നീലകണ്ഠൻ പഴത്തോൽ പശുക്കുട്ടിയുടെ നേർക്ക് നീട്ടി. ഉത്സാഹത്തോടെ കിടാവ് അയാളുടെ അരികിലേക്ക് നീങ്ങി വന്നു. തോൽ വായിലേക്ക് വെച്ചു കൊടുത്തു. താല്പര്യത്തോടെ അത് ഭക്ഷിച്ചു. ഒരു കദളിപ്പഴം കൂടി എടുത്ത് രണ്ടായി മുറിച്ച് ഓരോ കഷ്ണം വീതം വായിൽ കൊടുത്തു. നീലകണ്ഠൻ ചോദിച്ചു, എവിടെ സത്യപ്പടി? സുബനായിക്ക് എഴുന്നേറ്റു. കാണിച്ചേരാം, ഞാൻ ഇവളെ ഒന്ന് കരക്കയിലാക്കട്ടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി മറിഞ്ഞു വീഴും. പശുക്കിടാവിനെ കൈകളിലെടുത്ത് തൊഴുത്തിലാക്കി വാതിലടച്ച് സുബനായിക്ക് വന്നു. വരൂ എന്ന് വിളിച്ച് കുളത്തിനരികിലൂടെ വീടിന് പിന്നിലേക്ക് നടന്നു. അവിടെ ഒറ്റമുറിയുള്ള ചെറിയ ആരാധനാലയം. വാതിൽപ്പടിയിൽ ഒരു ഭണ്ഡാരം. പരന്ന പാത്രത്തിലും ചുറ്റും ചിതറിയ ഭസ്മം. അകത്ത് കുറത്തിയും ഗുളികനുമാണ് ഭൂതങ്ങൾ. മൂന്ന് കൊല്ലത്തിലൊരിക്കൽ ഭൂതാട്ടമുണ്ട്. നിറയെ പുല്ലുകൾ വളർന്ന ചെറിയൊരു മുറ്റം നടയുടെ നേരെ മുന്നിൽ. മുറ്റത്തിന് വെളിയിൽ കാലപ്പഴക്കമേറിയ കൽപ്പടവ് ചൂണ്ടിക്കാണിച്ച് സുബനായിക്ക് പറഞ്ഞു, ഇതാണ് സത്യപ്പടി. ഒരു കാലത്ത് നാട്ടിലെ വലിയ തർക്കങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടായ വിശുദ്ധ സ്ഥലം. ഈ പടിയിൽ കയറി നിന്ന് അസത്യം പറഞ്ഞാൽ തിരികെ ജീവനോടെ പടികൾ ഇറങ്ങില്ല. നീലകണ്ഠൻ താഴോട്ട് ഏന്തി നോക്കി. എവിടെ ബാക്കി 15 പടികൾ?
സുബനായിക് ചൂണ്ടി. കാട്ടുപുല്ലുകൾ വള്ളികളും പൊതിഞ്ഞ രണ്ട് പടവുകൾ കണ്ടു. അതിന് താഴെ കോടങ്കിരിത്തോടാണ്, അയാൾ പറഞ്ഞു. ബാക്കി പടികൾ ഞാൻ കുഞ്ഞിമ്പളേ ഇല്ല. ആദ്യത്തെ രണ്ട് പടി തോട്ടിൻ്റെ അക്കരയിൽ ബാക്കിയുണ്ട്. വാ നമുക്ക് നോക്കാം. വീടിൻ്റെ മുറ്റത്തിലൂടെ പാലം കടന്ന് തോട്ടിനക്കരയെത്തി. 16 പടികളിൽ അവശേഷിച്ച ആദ്യത്തെ രണ്ട് പടികൾ ഇടിഞ്ഞ് തോട്ടിലേക്ക് ഏത് നിമിഷവും വീഴാം എന്ന അവസ്ഥയിൽ മൂക്കുകുത്തി നിൽക്കുന്നു. ഒറ്റ നോട്ടത്തിൽ നീലകണ്ഠന് ബോധ്യമായി. സത്യപ്പടികൾ തകർത്തിട്ടാണ് തോടിനെ വഴിമാറ്റി ഒഴുക്കിയിരിക്കുന്നത്. ആരാണ് തകർത്തത്? എന്തിനായിരിക്കും? ഏത് കാലത്തായിരിക്കും? എല്ലാം ചരിത്രത്തിലെ ദുരൂഹതകളായി അവശേഷിക്കുന്നു, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി. എന്നാൽ ഒരു സത്യം മറവില്ലാതെ കൺമുന്നിലുണ്ട്, വേദനിപ്പിക്കുന്ന സത്യം. എൻമകജയിലെ സത്യത്തിൻ്റെ ആരുടെ സ്ഥാനം അവശേഷിക്കുന്നില്ല. ഇനി ആർക്കും പടികളിലൂടെ കയറിപ്പോയി സത്യത്തിന് മുമ്പിൽ കുമ്പിടാനാവില്ല. നീലകണ്ഠൻ തോട്ടിലേക്ക് നോക്കി നിന്നു. വാക്കുകളറ്റ്. പിന്നെയും വെറുതെ ചോദിച്ചു, വെള്ളത്തിൽ മീനുണ്ടോ? കുറച്ചു നേരം ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് സുബനായിക്ക് പറഞ്ഞു, മീനും തവളയും പാമ്പും ഒന്നും ഇപ്പോൾ ഈ വെള്ളത്തിൽ വളരുന്നില്ല. മുമ്പെല്ലാം നിറച്ചുമുണ്ടായിന്. എനിക്ക് നല്ല നിരോണമുണ്ട്. ഈ വരമ്പിലെല്ലാം പെരുമ്പാമ്പ് വന്നിട്ട് കിടക്കും. ആരും ഉപദ്രവിക്കില്ല. ഉച്ചയാവുമ്പോൾ മയിലെല്ലാം കൂട്ടമായി വന്ന് ഈ സത്യപ്പടിയുടെ മുന്നിൽ നിരന്ന് നിന്ന് പീലി വിരിക്കും. കാണേണ്ട കാഴ്ചയാണ്. ഇപ്പം ഇവിടെ ഒരു ജീവിയും വരുന്നില്ല. തോട്ടിൻകരയിലെ പ്ലാവിലും പൂവത്തിലുമൊക്കെ തൂങ്ങിക്കിടന്ന പഴകിയ തേനീച്ച കൂടുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് അയാൾ കൂട്ടിച്ചേർത്തു, ഇങ്ങനെ 1000 കൂട് ഉണ്ടായിനി. ഞങ്ങൾ ജീവിച്ചത് ഈനെക്കൊണ്ടാ. തേനീച്ചെല്ലാം ചത്ത് തേന് കിട്ടാണ്ടായി. 10-20 കൊല്ലമായി തേൻപണി നിർത്തിയിട്ട്. നീലകണ്ഠന് അത് പുതിയ ഒരറിവായിരുന്നു. തേനീച്ചകളും വളരാത്ത നാടാണിത്. പെട്ടെന്നുണ്ടായ ഓർമ്മയിൽ സുബനായിക്ക് പറഞ്ഞു, ഓ ഞാനും മറന്ന്, നാളെ സ്വർഗത്തിൽ തേനീച്ച കൃഷിക്കാരുടെ സഭയുണ്ട്. ഉത്സാഹത്തോടെ നീലകണ്ഠൻ ചോദിച്ചു, നാളെ എത്ര മണിക്ക്? വൈകുന്നേരം 4 മണിക്ക്. തേനീച്ച കർഷകരുടെ ആ മീറ്റിങ്ങിൽ തീർച്ചയായും പങ്കെടുക്കണം, നീലകണ്ഠൻ മനസ്സിൽ കുറിച്ചിട്ടു. സത്യപ്പടിയുടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന 2.5 വ്യാസമുള്ള ഒരു വലിയ വെള്ളാരങ്കലിലേക്ക് ചൂണ്ടി വൃദ്ധൻ പറഞ്ഞു, ഇത് പൂക്കാരേക്കല്ല്. എന്ത്? കൊർത്തിയമ്മ ഭൂതകത്തി ഊട്ടുന്ന കല്ല്. ഈലെ പോന്നവരെല്ലാം ഒരു ചെമ്പരത്തി പറിച്ചു വെച്ച് പ്രാർത്ഥനയാക്കും. കൊർത്തിയമ്മ ശക്തിയുള്ള ഭൂതമാണ്, വിളിച്ചാൽ വെളിപ്പുറത്ത് വരും. നീലകണ്ഠൻ വിടർന്നൊരു ചെമ്പരത്തി പറിച്ചെടുത്തു. ഇന്നുവരെ താൻ ഒരു ദൈവത്തിന് മുമ്പിലും തൊഴുത്ത് നിന്നിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, ഒരു ദിവ്യശക്തിയിലും വിശ്വസിച്ചിട്ടില്ല. ആദരവോടെ പൂക്കാരക്കല്ലിന്മേൽ പൂ വെച്ചു. കണ്ണുകളടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ആഗ്രഹിക്കുന്നതിന് പകരം കനത്തൊരു ചോദ്യമാണ് മനസ്സിലുയർന്നത്. അമ്മേ, നിൻ്റെ മക്കളിങ്ങനെ നരകിച്ചു കഴിയുമ്പോൾ നീ എന്താണിങ്ങനെ കല്ലുപോലെ നിർവികാരയായി നോക്കി നിൽക്കുന്നത്?